We've been looking at this verse from 1 Corinthians 10:31. And whenever we come across any question about which we have a doubt what we should do,
പ്രത്യേകിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ ഈ കാര്യം ചെയ്യണമോ ഈ കാര്യം ചെയ്യണ്ടയോ എന്നുള്ള ഒരു സംശയം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, അപ്പോൾ പലപ്പോഴും നാം വ്യക്തമായി നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് വ്യക്തമായി നമ്മളെ അറിയിക്കുന്ന ഒരു വചനം നമുക്ക് ലഭിക്കാതെയിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ വാക്യത്തിലേക്ക് പോകുവാൻ
കഴിയും.
ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യം ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തീരുമോ ഇല്ലയോ? അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അതിനൊരു സാക്ഷ്യം, നമ്മുടെ ആത്മാവിനൊരു സാക്ഷ്യം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഇത് ദൈവനാമത്തിനാകുമോ ഇല്ലയോ?
If I'm dishonest with God, then He will allow me to believe a lie.
ഇന്നലെ നാം ചിന്തിച്ചതുപോലെ നാം ദൈവത്തോട് സത്യസന്ധരല്ല എങ്കിൽ നാം വ്യാജം വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുവദിക്കും.
He will allow us to go in a wrong direction.
നാം ഒരു തെറ്റായ ദിശയിലേക്ക് പോകുവാൻ ദൈവം നമ്മളെ അനുവദിക്കും.
I'll give you two examples.
അതിന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളെ കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
We read in Numbers about Balaam.
സംഖ്യാപുസ്തകത്തിൽ ബിലയാമിനെ കുറിച്ച് നാം വായിക്കുന്നു.
The king of Moab, born Balak.
ബാലാക്ക് എന്ന ആള് ബിലയാമിന്റെ അടുത്ത് ചെന്ന് പറയുന്ന
കാര്യങ്ങളാണ് അവന്
എനിക്ക് വേണ്ടി ഈ ജനത്തെ ക്ഷമിക്കണമേ എന്ന് ബാലാക് ബിലയാമിനോട് ബിലയാമിനോട് ചെന്ന്
പറയും.
ബിലയാം ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു, ദൈവവുമായിട്ട് നിരന്തരമായ ബന്ധമുള്ള
ആളായിരുന്നു.
ദൈവത്തോട് ചോദിക്കാതെ ബിലയാം ഒന്നും പറയുവാൻ കഴിയുമായിരുന്നില്ല. രാജാവ് പറഞ്ഞപ്പോൾ പോലും പറഞ്ഞു, ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കട്ടെ.
ഒരുപക്ഷേ
ഈ ബഹറിന്റെ രാജാവ് നിങ്ങളെ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചിട്ട് പറയും, നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ പറയും, എനിക്കിപ്പോൾ ഒരു ഉത്തരം പറയാൻ കഴിയില്ല, ഞാൻ എന്റെ ദൈവത്തോട് ചോദിച്ചിട്ട് തന്നെ അറിയിക്കാം. ഒരു രാജാവിനോട് അങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ദൈവ മനുഷ്യൻ
തന്നെയായിരിക്കും.
ദൈവത്തോട് സംസാരിച്ചു, ദൈവം ബിലയാമിനോട് പറഞ്ഞു അതിന്റെ പന്ത്രണ്ടാം വാക്യം, നീ അവരോട് കൂടെ പോകരുത്, ഈ ജനത്തെ ശമിക്കുകയുമരുത്.
Balaam rose in the morning. He told him, sorry, the Lord has not given me permission. Go and tell the king I can't come.
അടുത്ത ദിവസം ഉണർന്നേറ്റ് ബിലയാം അവരോട് പറയുന്നു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിങ്ങളോട് കൂടെ പോരുവാൻ കഴിയുകയില്ല, നിങ്ങൾ ചേർത്ത് നിങ്ങളുടെ രാജാവിനോട് ഈ വിവരം
അറിയിക്കുകയായിരുന്നു.
നാം ഇത് വായിക്കുമ്പോൾ അത്ര പെട്ടെന്ന് നാം ഇത് വായിച്ചിട്ട്
പോകരുത്.
ഇങ്ങനെയുള്ള അവേദ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മളെ തന്നെ അവിടെ ആ സ്ഥാനത്ത് ഒരാളാക്കി ഇരുത്തിയിട്ട് ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് നേരിടുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിനെ തരണം ചെയ്യും, നേരിടും എന്ന് നാം
ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.
അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാൻ നമുക്ക്
കഴിയൂ.
എല്ലാ സാഹചര്യങ്ങളും നമ്മളെ തന്നെ അവിടെ ആ സ്ഥാനത്ത് നാം ഒന്ന് നിർത്തി
ചിന്തിക്കുന്നു.
അനേക കഥകൾ നാം
വായിക്കുന്നുണ്ട്. ഈ ഓരോ
സാഹചര്യത്തിൽ ഞാൻ എന്നെ തന്നെ നിർത്തിക്കൊണ്ട് എന്നെ ആ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഈ സാഹചര്യത്തിൽ ഞാൻ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും
ചിന്തിക്കാറുണ്ട്.
അതെ, ഈ ബഹുരന്റെ രാജാവ് തന്റെ ഭവനത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ
നിങ്ങൾ
പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ് ഇല്ല എനിക്ക് വരുവാൻ സാധിക്കില്ല, ഒരു സാധാരണ മനുഷ്യൻ എന്നെ പറയുവാൻ കഴിയുമോ? നോക്കുക അവിടെ എന്താണ് സംഭവിച്ചത്.
അപ്പോൾ
ഈ ബാലാക്കുന്ന ആള് വളരെ സമർത്ഥനായിരുന്നു.
So he sent more honorable people to call the next time.
Balak kurudal bahumaniraya aakare ee vilayamu edde
kaiyittu and so I will honor you richly. Verse 17, I'll do whatever you say.
Njan nine ethum bahumanikkum nee ennodu parayunnathokke njan cheyyumennu balak adade bahumaniya aakare mukheni vilayamu njan
arayittu kondukkaanu.
നല്ല ഒരു യഥാർത്ഥ ദൈവദാസൻ പറയുന്ന ഒരു മറുപടി തന്നെയാണ് ബിലിയാം ഇവിടെ പറഞ്ഞത്.
Even if the king gives me his house full of silver and gold, I cannot do anything small or great contrary to the command of the Lord my God.
ബിലിയാം ബാലാക്കിന്റെ ഭൃത്യന്മാരോട് ബാലാക്ക് തന്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്താൽ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. എത്ര വളരെ ശക്തമായ ഒരു മറുപടിയാണ്.
ചില
ദൈവദാസന്മാർ പറയുന്നത് പോലെ നിങ്ങളെല്ലാം എന്നോട് എഴുന്നാലും മുൻപെട്ട് പോയാലും ഞാൻ ദൈവത്തിന്റെ ആലോചന പൂർണ്ണമായും ശക്തിയോടെ നിങ്ങളെ
അറിയിക്കും.
ഒരു വീട് നിറച്ച് വെള്ളിയും സ്വർണവും തന്നാലും ഞാൻ ദൈവത്തിന്റെ ആലോചന സത്യമായിട്ട് നിങ്ങളോട്
സ്ഥാപിക്കും. എന്നാൽ
അനേക ആൾക്കാരും സംസാരിക്കാറുണ്ട്, പക്ഷെ അവരുടെ ഹൃദയം മറ്റ് പലയിടങ്ങളിലായിരിക്കും.
We know that we should give the impression as a servant of God, I'm not interested in money.
ഒരു നല്ല ദൈവദാസന്റെ ആ മനോഭാവമാണ് എനിക്ക് പണത്തിന് താല്പര്യമില്ല എന്ന് പറയുന്നത്. എല്ലാ വിശ്വാസികളുടെ മുമ്പിലും നമുക്ക് പണത്തോട് വലിയ താല്പര്യമില്ല എന്ന് കാണിക്കുവാൻ നാം ആഗ്രഹിക്കും. എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദൈവം കണ്ടത്
what this man is saying with his mouth is not really true.
Even while he was saying that his heart and his mouth is not true, he said that
the Lord of things we tell God on Sunday or Friday when we praise God are not really true.
പല വാക്കുകളും വെറും പുള വാക്കുകളും മാത്രമാണ് എന്ന്
ദൈവത്തിനായി.
അതിന്റെ പത്തൊമ്പതാം വാക്യത്തിൽ പിന്നെ വിലയാൻ പറയുകയാണ്, ഞാൻ ആകയാൽ യഹോവായി നീം എന്നോട് എന്ത് അറിയി ചെയ്യുമെന്ന് ഞാൻ അറിയട്ടെ, നിങ്ങളും ഈ രാത്രി കൂടെ ഇവിടെ പാർട്ടി ചെയ്യുന്നത്
പറഞ്ഞു.
ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ദൈവം ആ ദൈവത്തിന്റെ ആ ഹൃദയത്തിന് മാറ്റം വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ?
ദൈവം
താൻ പറഞ്ഞത്
അതിന്റെ
ഇരുപതാം വാക്യം, രാത്രിയിൽ ദൈവം ബിലിയാമിന്റെ അടുത്ത് വന്നു, ഇവർ നിന്നെ വിളിപ്പാൻ വന്നിരിക്കുന്നുവെങ്കിൽ പുറപ്പെട്ട് അവരോടുകൂടെ
പോകാം.
എന്തുകൊണ്ടാണ് ദൈവം തന്റെ തീരുമാനം മാറ്റിയത്? ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യമുണ്ട്. ഞാൻ ദൈവത്തോട് ഒരു കാര്യത്തിന് വേണ്ടി ചോദിച്ചാൽ ദൈവം അത് വേണ്ട എന്ന് വ്യക്തമായ ഒരു ഉത്തരം തന്നു കഴിഞ്ഞാൽ ദൈവം വ്യക്തമായിട്ട് ഒരു വേണ്ട എന്ന് ഇല്ല എന്നുള്ള ഒരു വാക്ക് പറയാതിരുന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ദൈവ ശബ്ദം കേൾക്കുന്നതിനെയും
പ്രാർത്ഥിക്കും.
വർഷങ്ങളോളം നമുക്ക്
പ്രാർത്ഥിക്കാം.
ആ വാക്യത്തെ കുറിച്ച് നമുക്ക് ഒരു വ്യക്തമായ ഉത്തരം
ലഭിക്കുന്ന
ഒരിക്കൽ ദൈവം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും വ്യക്തമാണ്.
And you still go back to him.
പിന്നെയും ദൈവത്തിൽ കടന്നു എന്ന്.
You know what will happen?
എന്താ സംഭവിക്കുന്നത് അറിയാമോ? ദൈവം പറയും ഇന്ന് നീ
വിളിക്കും,
പക്ഷെ ദൈവം നിന്നോട് കൂടി ഉണ്ടായിരിക്കും.
പറഞ്ഞല്ലോ
നീ തനിച്ചായിരിക്കും പോകുന്നത്.
Because he already told you his will, and you don't want to accept it.
ആദിവേദനെ ദൈവം തന്നെ ഇരുന്നതിനെ വെളിപ്പെടുത്തി പക്ഷേ അത് സ്വീകരിക്കാൻ നീ തയ്യാറല്ല.
And God doesn't force people like dictators.
ദൈവം ഒരു സ്വേച്ഛാധിപതിയെ പോലെ ആൾക്കാരെ നിർബന്ധിച്ച് ഒരു കാര്യം സമ്മതിക്കുന്ന ദൈവമാണ്.
So he sees that you're interested in something, okay, go.
നിങ്ങൾക്ക് ചില കാര്യത്തില് വലിയ താല്പര്യമാണ് എന്ന് നിങ്ങൾ വാശി പിടിച്ചാൽ ദൈവം ഒരു പക്ഷേ അത്
അനുവദിച്ചേക്കും.
നീ അഭിഭാഗകരമായിട്ട് നീ നിന്നെ തന്നെ രക്ഷിപ്പിക്കും, കാരണം ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും.
And then, it says in verse 22, the angel of the Lord stood in his way as his enemy. And even the donkey, verse 23, could see that angel.
ഒരു വാളുമായിട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതൻ
turned away.
ഈ കഴുത തിരിഞ്ഞുപോയി, വഴിയിൽ തിരിഞ്ഞു നിൽക്കും.
Imagine when a donkey can see God better than a man who claims to be a child of God.
ഒരു ദൈവവൈകലെന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യനേക്കാൾ അധികമായി ദൈവത്തിന്റെ ദൂതനെ ഒരു കഴുതയും കാണുവാൻ കഴിയുമെന്ന് ഒന്ന്
ചിന്തിച്ചു.
ഒരുപക്ഷെ ദൈവം ഈ വിളയാൻ പോകുന്നത് ദൈവം അനുവദിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് തന്റെ ദൂതനെ അയച്ച് ആ വഴിയെ തടസ്സപ്പെടുത്തിയത്? ദൈവം ഒരിക്കലും ആഗ്രഹിച്ചില്ല വിളയാൻ
പോകണമെന്ന്. പക്ഷേ
നിർബന്ധിച്ച് പിന്നെയും ദൈവത്തോട് ചോദിച്ചത് കൊണ്ടാണ് പോയിക്കൊള്ളാൻ ദൈവം അനുവദിച്ചത്. എന്നാൽ വിളയാമെന്ന കഴുതയ്ക്ക് ഈ ദൈവദൂതനെ കാണുവാൻ സാധിച്ചു.
Isaiah says, even the animals know their master, but my people don't know him.
But in the chapter, when we get to them, why can you talk? Kaida, Kandi Udayavani Aliyindu, then I'll end the Jeremo Aliyindu.
That is the commission.
Our Avstayani would have done
that. That can happen to us.
It is Namadun Samovija.
Where we don't see, but even an animal can see.
ഒരു മൃഗത്തിൽ കാണുവാൻ കഴിയുന്നത് പോലും കാണുവാൻ നമുക്ക്
കഴിയുകയില്ല.
നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തെക്കാൾ അധികമായി ഈ ലോകത്തിലുള്ള ധനത്തിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ നമ്മുടെ ഹൃദയം കൂടുതൽ ആകർഷിക്കപ്പെട്ടിരിക്കുന്നതായിട്ട്
കാണും.
ബാലാക്ക് എന്താണ് ബിലയാമിന് വാഗ്ദാനം ചെയ്തത്? ബഹുമാനവും ധനവും.
Big position.
വലിയ പദവി.
These are the things that the devil attracts us also with today.
ഇന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പിശാച് നമ്മളെയും ആകർഷിക്കുന്നത്.
That's why even a donkey may be able to see better than us.
ഒരുപക്ഷെ ഈ വിഷയം ഒരു കഴുതയ്ക്ക് നമ്മളെക്കാൾ നന്നായിട്ട് അറിയുവാൻ മനസ്സിലാക്കുവാനും കഴിയും.
And then finally, you know, the donkey spoke in a human voice.
അവസാനമായിട്ട് കഴുത മനുഷ്യ ശബ്ദത്തിൽ സംസാരിക്കുന്നതായിട്ട് നാം ഇവിടെ കാണാം. അതിന്റെ 28-ാം വാക്യം.
What have I done to you that you struck me with these three times?
അപ്പോൾ യഹോവയുടെ കഴുത വായി തുറന്നു, അത് ബിലയാമിനോട് നീ എന്നെ ഈ മൂന്ന് പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു.
The first instance of speaking in tongues in the Bible.
അന്യഭാഷയിൽ സംസാരിക്കുന്നതിന്റെ ആദ്യ പ്രകടനമാണ് നാം ഇവിടെ കാണുന്നത്.
Speaking in a language you never learned.
അത് ഒരിക്കലും പഠിച്ചിട്ടില്ലാത്ത ഒരു ഭാഷ സംസാരിക്കുക.
And this shows that there is not such a great thing. God can make a donkey speak in
tongues.
Obeying God, to be like Jesus, that is a great
thing. ദൈവത്തെ അനുസരിക്കുകയും യേശുവിനെ പോലെ ആയിത്തീരുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം.
So what I want to show you there is when we ask God and we don't we're not going to do what he says, he allows us to go the wrong way.
നമ്മളോട് വന്നത് നാം ദൈവത്തോട് ചില കാര്യം ചോദിക്കുകയും അത് ദൈവം നമ്മളെ അത് അനുവദിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെയും നാം ദൈവത്തെ നിർബന്ധിച്ചാൽ നാം തെറ്റായ വഴിക്ക് പോകുവാൻ ദൈവം നമ്മളെ
അനുവദിക്കും.
മറ്റൊരു ഉദാഹരണം നാം കാണുന്നുണ്ട്. ഇതേ ആവശ്യം തന്നെയാണ്
അവരെയും ഇസ്രായേലിൽ
അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു.
They should have been so grateful for that, they would have said, Lord, we don't want anything else. You save us from slavery.
അവരെ ദൈവത്തോടെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ എത്രയധികം നന്ദിയുള്ളവരായി കർത്താവെ, ഇതിലധികമായി ഞങ്ങൾക്കൊന്നും ആഗ്രഹിക്കുന്ന ആഹാരം തരുന്നു, മന്ന തരുന്നു, ഞങ്ങൾക്ക് വെള്ളം തരുന്നു, അതിനുപരിയായി വാസ്തവ ദേശത്തേക്ക് നീ എങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും അവർ
സംതൃപ്തരായിരുന്നില്ല.
അതെ, ഒരേ രുചിയുള്ള ഈ മന്ന എല്ലാ ദിവസവും അവർക്ക് മാംസം
വേണമെന്ന്
മിശ്രീമിലെ ഉള്ളിയും മതങ്ങായും ഒക്കെയാണ് അവർക്ക് താല്പര്യം.
എന്നാൽ
അവരെ മിശ്രീമിൽ അടിമകളായിരുന്നു എന്നുള്ളത് അവർ
മറന്നുപോയി. അതായത്
14 വാക്യം നാം വായിക്കുന്നു, മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു.
And they tempted God in the desert.
നിർജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു.
Craving for something as if God didn't care for it.
ദൈവം അവർക്ക് വേണ്ടി കരുതിയില്ല എന്നുള്ള വിധത്തിൽ ദൈവം അവരധികമായിട്ട് മോഹിക്കുവാൻ തുടങ്ങി.
Question the leader God had appointed.
ദൈവം അവർക്ക് വേണ്ടി നിയമിച്ച ആ നേതാവിനെ അവരെ
ചോദ്യം.
ഈ മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാനാണോ ഈ ബസ്തിയിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നതെന്ന് അവരെ മോശയോട്
ചോദിച്ചു.
ദൈവം എന്താ ചെയ്തതെന്ന് അറിയാമോ? അതിന്റെ 15
വാക്യം,
അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു.
അതിന്റെ
യഥാർത്ഥ പരിഭാഷ ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്, എങ്കിലും അവരുടെ പ്രാണന് ദൈവം ക്ഷയം അയച്ചു. മലയാളത്തിൽ അവർ
തന്നെയാണ്.
അവർ ചോദിച്ച ദൈവം അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം
അയച്ചു.
അവരുടെ ആത്മാവ്, അവരുടെ പ്രാണൻ ജയിച്ചു പോയി. ബലിയാമിനെ
പോയി.
ഇത് നമുക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനല്ലാത്ത ചില
കാര്യങ്ങൾ
ആ ദൈവം വേണ്ട എന്ന് പറഞ്ഞിട്ടും അതെനിക്ക് വേണം വേണം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വാശി പിടിച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ദൈവം അതോടുകൂടി നമ്മുടെ പ്രാണൻ ക്ഷയിച്ചു പോകുവാനും സാധ്യതയുണ്ട്. അത് സംഭവിച്ച
കാര്യമാണ്.
അനേക ക്രിസ്തീയ പ്രാസംഗികന്മാരിൽ ഈ ബിനയാമിനെ പോലെ പോയതായിട്ട് നമുക്ക് കാണുവാൻ
കഴിയും.
പുതിയ നിയമത്തിൽ അങ്ങനെയുള്ള ആ കാര്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. യൂദായുടെ ലേഖനത്തിൽ നാം വായിക്കുന്നു, യൂദായുടെ ലേഖനം 11 വാക്യം. അവർ കൈയിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തന്നെ തന്നെ
ഏൽപ്പിക്കുകയും
അവരെ കൂലി കൊതിച്ചു പണത്തിന് വേണ്ടി അതവരെ ആഗ്രഹിച്ചു അവർ കൊതിച്ചു. ഇത് ഇന്നത്തെ ക്രിസ്തീയ പ്രാസംഗികളെ കുറിച്ചാണ്
പറയുന്നത്.
അവര് നടക്കുകയല്ല, അവര് ബിലയാമിന്റെ വഴിയിൽ
ഓടുകയാണ്. അതെ,
1st century അവസാനത്തിൽ തന്നെ ആ വിധത്തിലുള്ള ദൈവ വേലയിലായിരിക്കുന്ന
പ്രാസംഗികന്മാരുണ്ടായിരുന്നു.
ഇന്നത്തെ 20th century എത്ര അധികമായിട്ട് ഇവരെ വർദ്ധിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ചോദിച്ചു,
ലോർഡ്, ഇന്ത്യ ഹാസ് ഗോട്ട് 120 crores of people.
പ്രധാന ഇന്ത്യയിലെ 120 കോടി ജനങ്ങളുണ്ട്.
One of the biggest nations in the world.
ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതിൽ ഒരു രാജ്യമാണ് ഇന്ത്യ. പ്രധാന ഇവർക്ക് വേണ്ടി എവിടെയാണ് ദൈവത്തിന്റെ പ്രവാചകന്മാർ? ഈ ജനത്തെ നീ സ്നേഹിക്കുന്നില്ലയോ? ദൈവം എനിക്കുന്നത് മറുപടി ഇതാണ്, എന്റെ പ്രവാചകന്മാരായി അനേക യൗവനക്കാരെ ഞാൻ വിളിച്ചതാണ്. എന്നാൽ അവരിൽ പലരും വീണുപോയി.
Some go after money.
ചിലർ പണത്തിന്റെ പുറകെ പോയി.
Some seek honor.
ചിലർ പദവിയുടെ പുറകെ പോയി.
Some go and join some American organization.
മറ്റു ചിലർ ചില പാശ്ചാത്യ സംഘടനകളുടെ പുറകെ പോയി.
For benefits and gain and etc.
അവർക്ക് ചില അവകാശങ്ങളും ചില കാര്യസാധ്യങ്ങളൊക്കെ പ്രാപിക്കുന്നതിന് വേണ്ടി.
അല്ലെങ്കിൽ
ചിലർ ചേർന്ന് ആ ചട്ടമായ ചില വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു. അവരെല്ലാം വഴിയരികെ വീണുപോയി. പിശാചിന് ഇരയായിട്ടു. അതാണ് അതിന്റെ കാരണം.
സോ Very rare to hear a prophetic voice in India today.
അതുകൊണ്ടാണ് ഇന്ത്യയിൽ യഥാർത്ഥ ദൈവത്തിന്റെ പ്രവചന ശബ്ദം
കേൾക്കുവാനില്ലാത്ത.
ഒരു മനുഷ്യന്റെയും മാനം ആഗ്രഹിക്കാത്ത യഥാർത്ഥ ദൈവ ശബ്ദമുള്ള ഒരു ദൈവ മനുഷ്യനെ കാണുവാൻ ഇന്ന് വളരെ
വിരളമാണ്.
എന്റെ ചെറുപ്പത്തിൽ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ മാത്രമേ ഞാൻ ഇന്ത്യയിൽ
കണ്ടിട്ടുള്ളൂ.
ബക്സ് എന്ന് പറഞ്ഞ ഒരു
ദൈവദാസനാണ്.
അദ്ദേഹത്തിന്റെ ജീവിതം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്രധാനമായ ഒരു
കാര്യമാണ്,
മനുഷ്യരെ ആരുടെ മുഖം താൻ നോക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ മുമ്പിൽ മാത്രം ജീവിക്കുന്ന
വ്യക്തിയായിരുന്നു.
ആദ്യകാലങ്ങളിൽ 1940 കാലയളവിൽ അന്ന് മദ്രാസിൽ വലിയ ഉണർവ് നടക്കുന്ന
സമയമാണ്.
അനേക സ്ത്രീകൾ സഹോദരിമാർ അവരുടെ ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് വെള്ളവസ്ത്രം ധരിച്ച് വിശ്വാസത്തിൽ ഇറങ്ങുന്ന
സമയം.
മരിച്ച സഹോദരൻ നിന്ന് അനേകർ വെളിയിൽ വന്ന് പെരുന്നാളിൽ അഭിഷേകനായി ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാലം.
തന്റെ
ഭാര്യ ജീവിതത്തിൽ പോയത് കൊണ്ട് വളരെ പ്രയാസപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഭഗത് സിംഗിനെ ഭീഷണിപ്പെടുത്തി അന്ന് നമ്മുടെ ഉന്നത പോലീസ് അധികാരികളെ തന്റെ വീട്ടിലേക്ക് അയച്ചു. അതെ, ആ വലിയ പോലീസ് ഓഫീസർ വന്ന് ആ ചർച്ച് ബിൽഡിംഗിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭഗത് സിംഗിനെ
കാണുന്നു.
ആ സമയത്ത് ഭഗത് സിംഗ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോ വലിയ പോലീസ് ഓഫീസർ കാണാൻ
വന്നിട്ടുണ്ട്.
താൻ തന്റെ കുട്ടിൽ നിന്ന്
എഴുതിയിട്ടില്ല.
ഞാനോട് പറഞ്ഞു, ഇങ്ങനെ പറയുക, ഞാൻ ദൈവവുമായിട്ട് ഒരു സംഭാഷണത്തിലാണ്, ഇത് എപ്പോഴും അവസാനിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് അദ്ദേഹത്തെ കണ്ടുകൊള്ളാമെന്ന്
പറയും.
അങ്ങനെയുള്ള പ്രസംഗികൾ ഇന്ന് നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ തികച്ചും വ്യത്യസ്തമായ നിലവാരത്തിലുള്ള ഒരു ക്രിസ്ത്യാനിത്വം
ഉണ്ടാകുമായിരുന്നു.
നാം കാണുന്ന ക്രിസ്ത്യാനിത്വത്തിൽ അനേകരും മനുഷ്യരെ പ്രസാദിപ്പിക്കുകയും മനുഷ്യന്റെ മാനം തരികയും
ചെയ്യുന്നവരാണ്.
പണത്തിന്റെ പുറകെ
പോകുന്നവരാണ്.
സുവിശേഷ പ്രസംഗത്തിന്റെ വേദികളിൽ രാഷ്ട്രീയക്കാരെ കൊണ്ട് നിർത്തി
പ്രസംഗിച്ച
സമയത്ത് തനിക്ക് കൂടുതൽ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി കയ്യഭാവനെയും അന്നാസിനെയും കൊണ്ട് നേതൃത്വത്തിന്റെ പ്രസംഗവേദി ഇരുത്തിയെന്ന് ചിന്തിച്ചു
നോക്കാമോ?
മത നേതാക്കളായാലും രാഷ്ട്രീയ നേതാക്കളായാലും ഇങ്ങനെയുള്ളവരുമായിട്ട് ഒരു ബന്ധവുമില്ല. പൗലോസിന് അങ്ങനെയുള്ളവരുമായിട്ട്
ബന്ധമില്ല.
അവരുടെ ആദ്യ പണം അവർ ആഗ്രഹിച്ചിട്ടില്ല. അവരൊരിക്കലും സ്വതകാഴ്ച
എടുത്തിട്ടില്ല.
അങ്ങനെയുള്ള ശുശ്രൂഷകളാണ് ഇന്ന് നമുക്ക് കൃഷ്ണത്തിന് ആവശ്യമായത്. ഇതുകൊണ്ടാണ് അനേകം നമ്മുടെ സഭകളോട് എതിർത്തു നിൽക്കുന്നത്.
ബിക്കോസ് വി ആർ ദി ഓൺലി ഗ്രൂപ്പ് ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ there is no paid preachers, not even one.
കാരണം നമ്മുടെ സഭകൾ മാത്രമേ ഉള്ളൂ ശമ്പളം കൊടുക്കാതെ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരുടെ
70-80 elders, not one of them is paid.
അമൂപന്മാരുള്ള സഭയിൽ ആരും ഒരു പണം ഒരു ഒരുത്തരും അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് പണം
സ്വീകരിക്കുന്നവരാണ്.
കഴിഞ്ഞ 36 വർഷമായി ബാംഗ്ലൂരിലെ ചർച്ചിന്റെ വഴിയിൽ നിന്ന് ഒരു രൂപാവലി ഞാൻ
എടുക്കുന്നത്.
ഞാൻ എന്റെ സ്വന്തം ചിലവിന് വേണ്ടി ജോലി ചെയ്താണ് ഞാൻ
ജീവിക്കുന്നത്.
ഞങ്ങളുടെ സഭയിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ചർച്ചകൾ മാത്രമേ ഉള്ളൂ ഒരു മീറ്റിംഗിലും തോന്നലാഴ്ചകൾ എടുക്കാം. ഇതാണ് മറ്റു പലരെയും കോപിപ്പിക്കുന്നത്.
കാരണം
അവർക്ക് ധനസ്നേഹമാണ്.
വിളയാവിന്റെ
വഴിയിൽ അവർ ഓടുന്നു എന്നാണ് പറയുന്നത്. കുറെ വർഷത്തെ ശേഷം
you read in Revelation 2
velivalagustam randam adhyayathil
vaay in the church in Pergamum
pergamumile sabayile
in verse 14 this has now become a doctrine of Balaam also
evlo parayunnu engilum ninne kurichu koranjal kutram parayanund israel makkal vigraharpitham thinnendathinum durnada paanjikkendathinum avarude munpil idathe veppan baadakkin udeshichu kodutha velayamile upadesham pidichirikkunnu upadeshamaayi maaru.
This is walking this way is not because of my doctrine.
ഈ വിലയാമിന്റെ വഴിയിൽ നടക്കുന്നത് കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു ഉപദേശമായി
മാറി.
പണം ഉണ്ടാക്കുന്നത് കുറെ നാള് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു ഉപദേശമായി മാറി. 2000 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഒരു പരസ്യമായ
ഉപദേശമായി.
ഒരു മനുഷ്യൻ വളരെ ആഗ്രഹത്തോടെ ചില കാര്യങ്ങൾ മോഹിച്ച് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ദൈവം പിന്നതെന്ന് അനുവദിച്ചു കൊടുക്കുകയാണ്.
You need to see something.
ഇവിടെ നാം വ്യക്തമായ ചില കാര്യങ്ങൾ
മനസ്സിലാക്കേണ്ടതായത്
ഒന്ന് ദൈവത്തിന്റെ മഹത്വവും അതിന് എതിർ ദിശയിൽ നിൽക്കുന്നത് ഈ ലോകത്തിന്റെ മഹത്വമാണ്.
The first time in the New Testament the word glory comes is in relation to the glory of this world.
പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് ഈ മഹത്വം കാണുന്നത് ഈ ലോകത്തിന്റെ മഹത്വമായിട്ടാണ്.
അറിയാമോ
ഈ ബലിയാ മാത്രമല്ല ഈ ലോകത്തിന്റെ മഹത്വത്തിൽ ഭ്രമിക്കപ്പെട്ടു പോയത്.
Even Jesus was tempted with the glory of this world.
യേശു പരീക്ഷിക്കപ്പെട്ടതാണ് ഈ ലോകത്തിന്റെ മഹത്വം പിശാചിനെ കാണിച്ചു കൊടുത്തു.
മഹത്വം
വാക്ക് ആദ്യമായിട്ട് പുതിയ നിയമം പുസ്തകത്തിൽ വരുന്നത്
ഇവിടെയാണ്.
പിന്നെ പിശാചന ഏറ്റവും
ഉയർന്ന ഒരു മലയെ
ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. അതെ, ഈ ലോകത്തിന്റെ
മഹത്വമാണ്.
ഇതിനാൽ നിങ്ങൾ ആകർഷിക്കപ്പെടുകയില്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
ഒരു
പക്ഷേ ഏറ്റവും പരീക്ഷിക്കപ്പെട്ടു ഞാൻ ഒരു കാരണം വെച്ചാലും ഇതാൽ മോഹിക്കപ്പെടുകയില്ല പരീക്ഷിക്കപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്നു.
അങ്ങനെ
അത് തന്നെയാണ് പിശാചും നിങ്ങളെ കുറിച്ച്
ആഗ്രഹിക്കുന്നത്.
ഓ, നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ മഹത്വം കണ്ട് ഇതിനാൽ വശീകരിക്കപ്പെടുകയില്ല.
You know, when I read that Jesus was faithful for 30 years, was still tempted with the glory of the world.
Are now you like in the issue 30 varsha kaalam nende jeevithil vichuthanayirunnathu polum ee logathinte mahathvathal parikshikkapettu.
This chapter is headed by saying he was tempted by the devil, verse 1.
Pishachinal parikshikkappettu ennaanu ee 4th adhyayam 1st vaakyam thodangunnu.
So this was the temptation, the glory of the world.
Ee logathinte mahathvam oru parikshanamayirunnu.
I tell you, any of you think that you will not be tempted by the glory of the world, you are imagining that you have gone ahead of Jesus Christ.
ഒരു പക്ഷേ നിങ്ങൾ ആ ഈ ലോകത്തിന്റെ മഹത്വത്താൽ പരീക്ഷിക്കപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ചിന്തിക്കും നിങ്ങൾ യേശുവിനേക്കാൾ കൂടുതൽ ഉന്നത നിലവാരമുള്ളവരാണെന്ന്
ധരിക്കുന്നത്.
അതുകൊണ്ടാണ് നിങ്ങൾ അത്
വീണുപോകുന്നത്.
ഓ, ഞാൻ ഇതിനെയൊക്കെ അതിജീവിച്ച വ്യക്തിയാണ് എന്ന് ചിന്തിക്കുവാൻ കൊള്ളും പിശാച് നിങ്ങളെ അനുവദിക്കും.
The love of money is like an onion. You can peel off so many layers and there's still something there.
ധനമോഹം ബ്രില്യാന്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഉള്ളി പൊളിക്കുന്നത് പോലെയാണ്. അതിന്റെ ഓരോ തൊലിയും പൊളിച്ചു കഴിയുന്നതും വിജയം അതിന്റെ അടിയിൽ ആ പൊളിക്കുവാൻ
തൊലികളിലൊന്നാണ്.
മനുഷ്യന്റെ അംഗീകാരം തേടുന്നത് ഇതുപോലെയാണ്. എത്ര പൊളിച്ചാലും വിജയം പൊളിക്കുവാൻ
ഉണ്ടാവും.
മനുഷ്യന്റെ മാനം തേടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ
കഴിയും.
അതെ, മനുഷ്യന്റെ മാനം തേടുന്നതിന് വേണ്ടി പ്രസംഗിക്കുവാൻ കഴിയും, പാടുവാൻ
കഴിയും.
അനേകര് ഈ വിഷയങ്ങൾ വീണ്ടെടുക്കുകയാണ്. ഇതൊന്നും ഗൗരവമായിട്ട് ആരും വീണ്ടെടുക്കുന്നില്ല.
Have you ever heard a sermon on seeking the honor of men as a serious sin?
മനുഷ്യന്റെ മാനം തേടുന്നത് ഒരു വലിയ പാപമാണ് എന്ന ഒരു പ്രസംഗം, ഒരു സന്ദേശം നിങ്ങൾ ഇതുവരെ
കേട്ടിട്ടുണ്ടോ?
ഒരു ഞാൻ പോയിട്ടുള്ള ഒരു സഭകളിലും ആരും ഇത് പ്രസംഗിക്കുന്ന ഞാൻ
കേട്ടിട്ടില്ല.
ഇതൊരു പാപമാണെന്ന് ആരും ചിന്തിക്കുന്നു പോലുമില്ല.
Nobody even told me that you would pray to try to impress people. That's a sin.
നിങ്ങൾ മറ്റുള്ളവരെ ആരുടെ മാനം തേടുന്നതിന് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചാൽ അത് ഒരു പാപമാണെന്ന് എന്നോട് ആരും
പറഞ്ഞിട്ടില്ല.
ഇതെല്ലാം ഞാൻ തന്നെ ഈ ദൈവവചനത്തിൽ നിന്ന് കണ്ട്
മനസ്സിലാക്കിയതാണ്.
അതാ ഈ ലോകത്തിന്റെ മഹത്വമാണ്. ഒരു മനുഷ്യൻ ഒരു സഭയുടെ മൂപ്പനായിരിക്കുവാൻ
ആഗ്രഹിക്കുന്നു.
അതും ഒരുപക്ഷെ ആ ആഗ്രഹം ഈ ലോകത്തിന്റെ ഒരു
മോഹമാണ്.
ആരാണ് സഭയെ നയിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ട ദൈവമാണ്.
We should never seek for anything that brings honor to us.
നമുക്ക് മാനം കൊണ്ടുവരുന്ന, മനുഷ്യ മാനം കൊണ്ടുവരുന്ന ഒന്നിനും നാം ആഗ്രഹിക്കരുത്.
You may not have got it, such honor.
ഒരു പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാനം ലഭിച്ചിട്ടില്ലായിരിക്കാം.
When you're jealous, if somebody else has got that honor, that shows that you're also seeking.
എന്നാൽ മറ്റാർക്കെങ്കിലും അത് കിട്ടിയതിനെ കുറിച്ച് നിങ്ങൾ അസൂയപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങളും അത് ആഗ്രഹിച്ചിരുന്നു എന്നാണ്.
If you're jealous of somebody who can speak better than you, you're seeking honor yourself also.
അതെ, മറ്റാർക്കെങ്കിലും നിങ്ങളെക്കാൾ നന്നായിട്ട് പ്രസംഗിക്കുവാൻ കഴിയുന്നത് കാണുമ്പോൾ നിങ്ങൾ അതിൽ അസൂയപ്പെടുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അസൂയുണ്ട്.
I remember, God gave me a gift of preaching when I was 22 years old.
22 years ago. 22 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പ്രസംഗിക്കുവാനുള്ള ഒരു കൃപ ദൈവം
എനിക്ക് തന്നു.
അത് എന്റെ ഒരു കഴിവായിട്ട് ഞാൻ കരുതുന്നില്ല. ഞാൻ സ്നാനപ്പെട്ടിട്ട് ഏകദേശം ഒരു വർഷമേ ആയിരുന്നുള്ളൂ. ദൈവം ഒരു ദാനമായിട്ട് തന്നതാണ്. അതിന്റെ മഹത്വം എനിക്കെടുക്കുവാൻ
കഴിയും.
ഒരു പക്ഷെങ്കില് ഒരു 10 ലക്ഷം രൂപ വിലയുള്ള ആ ഒരു പ്രോപ്പർട്ടി എനിക്ക് എന്റെ പിതാവിൽ നിന്ന് ലഭിച്ചെങ്കിൽ അതിന്റെ മഹത്വം എനിക്കെടുക്കുവാൻ
കഴിയുകയില്ല.
ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കുന്നില്ല. ദൈവം അതൊരു പ്രധാനമായിട്ട്
തന്നതാണ്.
എന്നാൽ ഞാൻ പോയിട്ടുള്ള കൂടായ്മകളിലൊക്കെ അവർക്ക് എന്റെ ഈ കഴിവിനെ കുറിച്ച് അസൂയായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് കേൾക്കുവാൻ ആഗ്രഹമാക്കാത്തുണ്ടായിരുന്നു. എന്നാൽ ആ മൂപ്പന്മാര് എന്നെ മിണ്ടാതാക്കുമായിരുന്നു. ഞാൻ അങ്ങനെ നിശബ്ദനായിട്ട് അവിടെ
ഇരിക്കും.
ഞാൻ അങ്ങനെയുള്ളപ്പോൾ തെരുവുകളിൽ പോയി
പ്രസംഗിക്കുമായിരുന്നു.
അവിടെ ഈ മൂപ്പന്മാരാരും വരുവാൻ ആഗ്രഹിക്കുന്ന
സ്ഥാനമായിരുന്നില്ല.
അന്ന് ഞാൻ എറണാകുളത്തായി, എറണാകുളത്തുള്ള എല്ലാ തെരുവുകളും എന്റെ സ്വന്തമായിരുന്നു. ഞാൻ അവിടെയൊക്കെ പോയി ഈശോയെ പ്രസംഗിക്കുമായിരുന്നു.
2 വർഷം
കൊണ്ട് എറണാകുളത്തുള്ള എല്ലാ തെരുവുകളും ഞാൻ പ്രസംഗിക്കുന്നത്.
സഭയിൽ
പ്രസംഗിക്കുവാൻ കഴിയാഞ്ഞത് കൊണ്ട് ഞാൻ തെരുവിൽ ഇറങ്ങി
പ്രസംഗിച്ചതുകൊണ്ടാണ്
അവരെന്നെ പിശാചെന്ന് വിളിക്കുന്നതും എന്നെ കളിയാക്കുന്നതും. അത് എന്നെ
ശക്തനാണ്.
നിങ്ങൾക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു ഉപദേശം തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
The glory of the world just fall into the temptation of the
devil. നിങ്ങൾ ഈ ലോകത്തിന്റെ മഹത്വം അന്വേഷിച്ചാൽ നിങ്ങൾ തീർച്ചയായും പിശാചിന്റെ പരീക്ഷയിൽ അകപ്പെട്ടു
പോകും.
ഒരുപക്ഷെ സഭയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ
പോലും
ഈ ലോകത്തിനുണ്ട് ഏത് വിധത്തിലുള്ള മാനവും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ
പ്രശംസിക്കുന്നുവെങ്കിൽ
പക്ഷെ നമ്മൾ പലരും പറയുമായിരിക്കും ഈ സഭയിൽ ഞങ്ങൾ ആരും വലിയ പണമൊന്നും ആഗ്രഹിക്കുന്നവരല്ല. നമ്മുടെ സഭയിലുള്ള ആരും സഭയിൽ നിന്ന് ധനം ആഗ്രഹിക്കുന്നവരല്ല. ഒരുപക്ഷെ നിങ്ങൾ പറയുകയോ മറ്റേ പാസ്റ്റർമാരെക്കാളൊക്കെ ഞാൻ നല്ലവനാണ്.
എന്നാൽ
നിങ്ങൾ സഭയിൽ ഒരു മാനം അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ ആ പാസ്റ്റർമാരെക്കാട്ടിലും അത്
പ്രതിഷ്ഠിക്കുന്നില്ല.
കാര്യം ഈ മനുഷ്യമാനം എടുത്തതും ധനവും ദ്രവ്യാഗ്രഹവും രണ്ടും
ഒരുപോലെയാണ്.
ഞാന് പണം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സംതൃപ്തി അടയുന്നു. നിങ്ങൾ മനുഷ്യന്റെ മാനം തേടുന്നുണ്ടോ?
അതിന്റെ അർത്ഥം
ഈ ലോകത്തിന്റെ മഹത്വം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? യേശുവിനെ എങ്ങനെയാണ്
ലഭിക്കുന്നത്?
യേശുവിനെ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെട്ടത്? നീ എന്നെ ഒന്ന് വണങ്ങി നമസ്കരിച്ചാൽ മതിയല്ലേ ഞാൻ നിനക്ക്
തരാം.
ഇതിൽ നിന്ന് ഞാനൊരു കാര്യം
പഠിച്ചു.
അതെ, ഈ പിശാചിന്റെ മുൻപിൽ തല വണങ്ങുന്നതാണ് ഒരേ ഒരു വഴി ഈ ലോകത്തിന്റെ മഹത്വം
ലഭിക്കുന്നത്.
ഈ ലോകത്തിന്റെ മഹത്വമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിശാചിന്റെ മുമ്പിൽ
തലകുനിക്കേണ്ടതായിട്ടുണ്ട്.
ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു സ്ഥാനക്കയറ്റം ലഭിക്കണമെങ്കിൽ,
ഞാൻ
നേവിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നേവിയിൽ ജോലി ജോയിൻ ചെയ്തപ്പോൾ ഞാൻ അന്ന്
മനസ്സിലാക്കപ്പെട്ടിരുന്നു
നേവിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് എത്തണമെന്ന് ഞാൻ
ആഗ്രഹിക്കുന്നു.
അതുകഴിഞ്ഞാണ് ഞാൻ മനസ്സിലാക്കപ്പെട്ടത്.
All types of compromises I have to do if I want to get a good report from my senior officer.
അയനെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് എനിക്ക് നല്ലൊരു അഭിപ്രായ റിപ്പോർട്ട് ലഭിക്കണമെങ്കിൽ ഞാൻ പല ഒത്തുതീർപ്പിനും തയ്യാറാകണമെന്ന് എനിക്ക്
മനസ്സിലാകും.
അങ്ങനെ ചില തെരഞ്ഞെടുപ്പുകൾ ദൈവം എന്റെ മുന്നിൽ
കൊണ്ടുവന്നു.
ഞാൻ ഒരു അഡ്മിറൽ ആകണോ അതോ ഒരു ക്രിസ്ത്യാനി ആകണം? അങ്ങനെയെങ്കിൽ നിന്റെ മറ്റേ ആഗ്രഹം ഉന്നത നേവൽ ഓഫീസറാകുവാനുള്ള ആഗ്രഹത്തിന് നീ മരിക്കണം എന്ന് ദൈവനോട്
പറഞ്ഞു.
അതിനെക്കുറിച്ച് രണ്ടു പ്രാവശ്യം ചിന്തിക്കേണ്ട ആവശ്യം പോലും എനിക്ക്
വന്നില്ല.
ഞാൻ അത്
തീരുമാനമെടുക്കാൻ any situation I just stand up to my senior officers and say I'm sorry sir, I'm a Christian, I can't.
അതിനുശേഷം പരീക്ഷിക്കപ്പെടുവാനുള്ള ഏതൊരു സാഹചര്യം വന്നാലും വളരെ ധൈര്യത്തോടെ എന്റെ ഓഫീസറുടെ മുന്നിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ സോറി, എനിക്ക് ഞാൻ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് ചെയ്യുവാൻ
കഴിയില്ല.
ഒരുപക്ഷെ ഈ ലോകത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന നേരത്ത് നിങ്ങളുടെ ബോസ് പറയുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ എതിർത്തു നിന്നാൽ ഒരുപക്ഷെ നിങ്ങളെ ജോലി ചെയ്യുന്ന ഒരു
പിടിച്ചിട്ടേക്കാം.
എന്നാൽ നേവിയിൽ നിങ്ങളുടെ ഓഫീസറിന്റെ കമാൻഡിന് എതിരായിട്ട് നിന്നാൽ അവർ നിങ്ങളെ പിടിച്ച്
ജയിക്കും.
നിങ്ങളെ ജോലി പോകുക മാത്രമല്ല നിങ്ങൾ ജയിച്ചിട്ട് ഇവിടെ അനുഭവിക്കേണ്ടി
വരും. ഐ മീൻ there were situations where I came to the last guy before there.
ജയിലിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സ്ഥാനം വരെ ഞാൻ എത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്കിത് ചെയ്യുവാൻ കഴിയില്ല. ഒന്നിലധികം ഓഫീസർമാർക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു ജോലി പറഞ്ഞപ്പോൾ അത് ചെയ്യുവാൻ എനിക്ക് കഴിയില്ല എന്ന്
പറഞ്ഞു.
എന്റെ സ്കൂട്ടറിന്റെ ദൈവത്തിന് വേണ്ടി കൊണ്ടുപോയിരുന്നു, ഞാൻ അത് പറഞ്ഞു, അത് എനിക്ക് മൈക്ക് എടുത്തു കളയുവാൻ കഴിയില്ല.
ഞാൻ
എന്താണ് നഷ്ടപ്പെടുത്തിയത്? ലോകത്തിന്റെ ഞാൻ എന്താണ്
നേടിയത്?
ആത്മീയമായ ഒരു നട്ടല് നിവർന്നു നിൽക്കുവാൻ എന്നെ ശക്തനാക്കുന്ന ഒരു ആത്മീയമായ നട്ടലാണ്
ഇഷ്ടപ്പെടുന്നത്.
അങ്ങനെ വിവിധങ്ങളാകുന്ന സാഹചര്യങ്ങളിൽ 3 വർഷത്തോളം ദൈവം
എന്റെ
ആ ജ്ഞാനത്തിന്
ശേഷമായി
ഏകദേശം 24 വയസ്സ് പ്രായമായപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഇപ്പോൾ നിനക്ക് എന്റെ സേവയിലായി
പ്രമോഷൻ.
എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സ്ഥാനം കയറ്റം അതായിരുന്നു. എന്നാൽ ദൈവനെ
പരീക്ഷിച്ചു
അനേക അവസരങ്ങളിൽ കൂടി ദൈവന്റെ
പരീക്ഷിച്ചിരുന്നു.
എനിക്ക് ചുറ്റുപാടുള്ള മറ്റ് അനേകരേക്കാൾ അധികം
ശമ്പളം
എനിക്ക് അത്രയും പണത്തിന് ആവശ്യമേ ഇല്ല എന്ന കാര്യം ഞാൻ വളരെ ഒരു എളിയ ജീവിതമാണ് നയിച്ചിരുന്നത്. അതുകൊണ്ട് എന്റെ ശമ്പളത്തിന്റെ 50% ഞാൻ ദൈവമേനിക്കായിട്ട്
കൊടുക്കുമായിരുന്നു.
എനിക്ക് മറ്റ് ചെലവുകളൊന്നും ഇല്ലായിരുന്നു. എന്റെ കുടുംബത്തെ സഹായിക്കേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. നിങ്ങൾ ആരോഗ്യം ചെയ്യണമെന്നല്ല ഞാൻ
പറയുന്നത്.
നിങ്ങൾക്ക് കുടുംബമുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്.
But what I'm saying is, I decided that money and honor and position in the world I will not seek.
Yan theermanamedutha karyamana panamo ee logathinte padaviyo sthanangalo manangalo onnum yan anveshikkavil.
It means I have to bow down to the devil.
Angane engalukku thirthiyayittum vikarinu munpu thala kunikkendi varum.
You bow down to the devil and you have faced the word saying that lying
നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് ഇങ്ങനെ നിങ്ങൾ പിശാചിന് മുമ്പിൽ തല കുനിക്കേണ്ട അവസരങ്ങളുണ്ടോ? ചിലപ്പോ ചില വ്യാജ സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയായിരിക്കാം, ചില കള
പറയുന്നതുകൊണ്ടായിരിക്കാം.
നിങ്ങൾക്ക് അങ്ങനെ ഞാൻ ചെയ്യില്ല എന്ന് ധൈര്യം പറയുവാൻ ചെയ്യും. ഒരു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജോലി തന്നെ
നഷ്ടപ്പെട്ടു.
ഒരു പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു ഇന്ത്യയിൽ പോകേണ്ടതായി തോന്നി.
Those are the people whom God will choose to serve.
Many of them are devotees that are very good,
but there are most Christians I have met.
And I have met many Christians. And they
bow down to the Lord and say, okay, I want a little bit of a glory in this.
Our Christian in the Mumbai, Kutu Maraki, and he loves the religion of Mumbai, men of the Mumbai.
God doesn't forsake them.
ഉപേക്ഷിക്കുന്നില്ലാമിനെയും ഇസ്രായേലിനെയും കുറിച്ച് നാം കേട്ടതുപോലെ അവരെ അതീവമായി ചിലതിനു വേണ്ടി മോഹിച്ചു എന്നാണ് നൂറ്റിയാറാം സങ്കീർത്തനം നാം വായിച്ചത്. ദൈവം പറഞ്ഞു അത് ദൈവം അവർ
ആഗ്രഹിക്കുന്നു.
നിങ്ങൾക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും നിങ്ങൾ നിർബന്ധമായി മോഹിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക്
അതാകാം.
ഇത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ
സംഭവിക്കാറുണ്ട്.
അങ്ങനെ അതീവമായി ചില കാര്യത്തിന് വേണ്ടി മോഹിച്ച ദൈവത്തിൽ പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ ദൈവം
കഴിഞ്ഞ
അനേക വർഷത്തെ ജീവിത അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഞാൻ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം അതിന്റെ സമയത്ത് ഞാൻ എന്നെ തന്നെ പ്രബോധീകരിച്ച് കാണിക്കുവാനല്ല ഞാൻ എന്റെ
സാക്ഷ്യം.
ഞാൻ എന്റെ ജീവിതത്തിൽ തീരുമാനം എടുത്തതുകൊണ്ട് എന്റെ കുടുംബ ജീവിതത്തിലും എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഇതുവരെ ദൈവം എല്ലാം
നന്മയ്ക്കാമിച്ചു.
ഇതേ കാര്യം നിങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തെ
മാനിച്ചാൽ
നിങ്ങൾ ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മളെ
തീർച്ചയായിട്ടും മാനിച്ചു.
അതെ, മുന്നമേ അവന്റെ രാജ്യവും നീയും അന്വേഷിച്ചാൽ അതോടുകൂടെ സകലവും നൽകാവുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം അത് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരുവാൻ
സാധിക്കും.
നമുക്ക് ധൈര്യപൂർവ്വം പറയുവാൻ
കഴിയും.
നമ്മുടെ ജീവിതത്തിലെ അവസാനത്തേക്ക് കടന്നു വരുമ്പോൾ
ഞാൻ
എന്റെ ജീവിതം മുഴുവനും ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു.
അതെ,
ഒരു പൂർണ്ണ സമയ ദൈവവേലയല്ല.
പൗലോസ്
ഒരു പൂർണ്ണ സമയ നീതിയായിരുന്നില്ല. അദ്ദേഹം തന്റെ കൈകൊണ്ട് ജോലി ചെയ്താണ് ഞാനും എന്റെ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. നിങ്ങൾ ഒരു പൂർണ്ണ സമയ ദൈവവേലക്കാരനാകണമെന്നില്ല.
You can see the glory of God.
നിങ്ങൾക്ക് ദൈവത്തിന്റെ മഹത്വം അന്വേഷിച്ചു. എന്നാൽ ദൈവം നിങ്ങളെ പരീക്ഷിക്കും. ഞാൻ എന്റെ നേവിയിലെ ജോലി വിട്ടതിന് ശേഷം
from 1966 to 1974, about 8 years.
And
it's such tremendous blessing on my ministry. By the time I was 32 or something, I had already written 5-6 books. Traveling different countries, convention speaker. Radio program all across Southeast Asia.
ഞാന് ശിഷ്യന്മാരെ ഉണ്ടാക്കുന്ന ആ കാര്യം തുടങ്ങിയിരുന്നില്ല.
അപ്പൊ
കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിശുട്ട നീ വിടുക.
ഒരിക്കൽ
ഞാൻ നിന്നോട് പറഞ്ഞു, ഈ ലോകത്തിന്റെ മഹത്വം വെടിയുവാൻ.
Now I'm asking you to give up the honor of the Christian religion.
ഇന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്, ഈ ക്രിസ്തീയ ഗോളത്തിലുള്ള നിന്റെ ആ പേരും പ്രശസ്തി അകത്ത് നീ വെടിയുക.
അത്
രണ്ടാമത്തെ ഒരു പരീക്ഷണമായി. ലോകത്തിന്റെ മൗത്വം നമുക്ക്
ഉപേക്ഷിക്കാം,
എന്നാൽ ക്രിസ്തീയ ഗോളത്തിലുള്ള നമ്മുടെ പ്രശസ്തി. ഞാൻ കർത്താവിനോട് പോലെ അതേ കർത്താവും.
I checked everything, I resigned from everything, I gave up everything.
ഞാൻ എല്ലാത്തിനും രാജിവെച്ചു, ഞാൻ എല്ലാം വിട്ടു ഉപേക്ഷിച്ചു.
And then I met with about 4 families in my house. Didn't travel anywhere. Just sitting in Bangalore. People couldn't understand it. You were like a rising star and now you're falling to the ground. Even my father couldn't understand.
എന്റെ പിതാവിനെ പോലും എന്നെ മനസ്സിലായി. വളരെ ദൈവമായുള്ള ഒരു വ്യക്തിയായിരുന്നു എന്റെ
പിതാവ്.
എന്റെ കൊച്ചു 4 ആൺമക്കളെ അവൻ കാണുമായിരുന്നു.
അതിൽ
ഏറ്റവും മൂന്നവൻ അവന് 10 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ.
And my dad said, what are you going to do for your children's education?
നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നീ എന്ത് ചെയ്യും? ഇത്ര നല്ല പ്രസംഗിക്കുവാനുള്ള കൃപയും കഴിവും ഒക്കെ ഉണ്ട്. ബിലി ഗ്രഹാമിനെ പോലെ ഒരു നല്ല പ്രാസംഗികൂടെ. ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞിട്ടായി, ഞാൻ ഒരു ബിലി ഗ്രഹാമിനെ പോലെ ആകുവാൻ നല്ല
ദൈവം.
അതുപോലെ എന്നെ പ്രസംഗിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ കഴിവ് ഞാൻ ഒരു പണസമ്പാദന മാർഗമായി
എടുക്കുകയും
ഞാൻ ആ ശിഷ്യന്മാരെ
ഉണ്ടാക്കും.
യേശു എന്നോട് മനുഷ്യനെ ശിഷ്യരാക്കുവാനാണ് പഠിപ്പിച്ചത്.
And if nobody else comes for these 3-4 families, you sit with 3-4 families
till Jesus comes.
And even if some of these people drop out and it's only me and my wife left, that's
fine.
Lord, we are determined to stand for the truth.
കർത്താവേ, നിന്റെ വചനത്തിലുള്ള സത്യത്തിനു വേണ്ടി നിൽക്കുവാൻ ഞങ്ങൾ പൂർണ്ണ തീരുമാനമെടുത്തിരിക്കും.
ദൈവം
ഞങ്ങളെ തനിച്ചു
വിട്ടിട്ടുണ്ട്.
ഇന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ അനേക രാജ്യങ്ങളിൽ ദൈവം ഞങ്ങൾക്ക് അനേക ശിഷ്യന്മാരെ.
Today when you see that, you can say, oh, that's great, you must have such a great ministry.
ഇന്നത് കാണുമ്പോൾ നമുക്കത് മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ടതുപോലെ ഞങ്ങളുടെയും തുടക്കം അങ്ങനെയായിരുന്നു. മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടും ഒക്കെ ആയിരുന്നു. ഞാൻ പറയുവാൻ
ആഗ്രഹിച്ചത്,
ഈ ലോകത്തിന്റെ മഹത്വം നിങ്ങൾ ഒരിക്കലും അന്വേഷിക്കുന്നതിന്റെ മഹത്വം മാത്രം
അന്വേഷിക്കണം.
അതെ, കർത്താവ് പ്രാർത്ഥിക്കുവാന്റെ കൂടെ നമ്മളെ പഠിപ്പിച്ച ആദ്യത്തെ പ്രാർത്ഥന നിന്റെ നാമം മഹത്വപ്പെടുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു മഹത്വവും
ആഗ്രഹിക്കുന്നില്ലായി.
എനിക്ക് മനുഷ്യ മാനവും മഹത്വവും പണവും ഈ ലോകത്തിന്റെ ഒന്നും വേണ്ട, നിന്നെ മാത്രം
മഹത്വപ്പെടുത്തുക.
അങ്ങനെ നിങ്ങൾ തീരുമാനമെടുത്താൽ
എപ്പോഴും
നോക്കിയിരിക്കുക.
എവ്രി ടൈം യു കോംപ്രമൈസ് ഇൻ യുവർ വർക്ക് ഓർ വിത്ത് യുവർ അൺകൺവേർട്ടഡ് റിലേറ്റീവ്സ് ടു ഗെറ്റ് സം ഓണർ.
എപ്പോഴും നിങ്ങളുടെ ജോലിയോടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സാന്തരപ്പെടാത്ത ബന്ധുക്കു മിത്രാദികളുടെ ഇടപാടുകളിലോ അല്പമൊക്കെ ഒത്തുതീർപ്പ് മനോഭാവത്തോടെ
പെരുമാറിയാൽ.
ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ സഭയിൽ ഒരു കുടുംബം
ഉണ്ടായിരുന്നു.
ഞങ്ങൾ ഞങ്ങളെ മനസ്സാന്തരപ്പെടാത്ത ബന്ധുമിത്രാദികളെ സന്ദർശിക്കുവാൻ പോകുന്ന എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്കാണ് മടങ്ങി
വരും.
പിന്നെ അവർ സഭയിലേക്ക് മടങ്ങി
വരും.
അവർ പിന്നെയും അവരെ വിസിറ്റ് ചെയ്യാൻ പോകും. അവര് പിന്മാറി മടങ്ങി വരും. എന്താ സംഭവിച്ചതെന്ന്
അറിയാമോ?
അവര് അവസാനമായിട്ട് സഭയിൽ നിന്ന് തന്നെ അവർ
പിന്മാറിയിട്ടുണ്ട്.
നിങ്ങൾ ഈ സമയം നിന്ന് വിശ്വാസത്തിന് വേണ്ടി എടുക്കുന്ന ഇതേ നിലപാട് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് അവധിക്കായി നാട്ടിൽ പോകുമ്പോൾ ഒരുപക്ഷെ മനസ്സാന്തരപ്പെടാത്ത നിങ്ങളുടെ ബന്ധുവിത്താദികളെ അവരുടെ മധ്യത്തിൽ ഇതേ സ്റ്റാൻ എടുക്കുവാൻ അവിടെയാണ് ദൈവം നിങ്ങളെ
ബന്ധപ്പെടുത്തിയത്.
ഇവിടെ വളരെ എളുപ്പമാണ് ദൈവത്തെ സ്തുതിക്കാനും ഹല്ലേലൂയ
പറയുവാനും.
എന്നാൽ നിങ്ങളുടെ മനസ്സാന്തരപ്പെട്ടിട്ടില്ലാത്ത ബന്ധുവിത്താദികളുടെ മധ്യത്തിൽ ഇല്ല, എനിക്ക് സോറി ക്ഷമിക്കണം, എനിക്കിത് ചെയ്യുവാൻ കഴിയില്ല എന്ന് അവരോട്
പറയുവാൻ.
എന്റെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരോട് മാത്രമല്ല എനിക്കിത് ചെയ്യുവാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരു സഹോദരൻ മാത്രമേ
അദ്ദേഹത്തിന്.
അദ്ദേഹം ഞങ്ങൾ ഗ്രൂപ്പുകളെ പോലെയാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളോട് ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റിലേക്കുമായിരുന്നു. ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുമിച്ച്
കളിക്കുമായിരുന്നു.
എന്നാൽ അദ്ദേഹം ഇതുവരെ
മനസ്സാന്തരപ്പെട്ടില്ലാത്തതിനെ
എന്നേക്കാൾ മുൻപേ അദ്ദേഹം വിവാഹിതനാകുമായിരുന്നു.
He almost never made any request to me.
എന്നോട് ഒരു കാര്യവും ഇതുവരെ പുള്ളി അപേക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വിവാഹ സമയത്ത് അതെ, എന്റെ വിവാഹ വേളയിൽ എന്നോട് കൂടെ മണവാളന്റെ കൂട്ടാളിയായിട്ട് നിൽക്കുവാൻ നിനക്ക് കഴിയും. ഒരു സഭയുടെ മനോഹരമായ അന്തരീക്ഷത്തിന് ചെന്നപ്പോഴും അവിടെ വെച്ച് വിവാഹിതനാകുവാനാണ് അദ്ദേഹം
ആഗ്രഹിച്ചത്.
ഞാൻ പറഞ്ഞു, നീ യേശു വിശ്വസിക്കുന്നില്ല, നീ ഒരു കോടതിയിൽ വിവാഹിതനാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നോട് കൂടെ വന്ന് എന്റെ തോഴനായിട്ട് നിൽക്കാം.
If you come into a church hypocritically pretending to believe in Jesus Christ, I will not stand.
എന്നാൽ ഒരു കപടഭക്തനെ പോലെ ദൈവവിശ്വാസമില്ലാതെ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞ ഒരു ചർച്ചിൽ വെച്ച് ഒരു സഭയിൽ വെച്ച് നീ വിവാഹിതനാവാൻ ശ്രമിച്ചാൽ എനിക്ക് നിന്നോട് കൂടെ നിൽക്കുവാൻ കഴിയില്ല.
I believe in God and I will not pray against God.
ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവവുമായിട്ട് ഒരു കബളിപ്പിക്കലിന് ഞാനില്ല. ജീവിതത്തിൽ ഈ ഒരു കാര്യം മാത്രമേ അവനോട് അപേക്ഷിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, മറ്റെന്ത് അറേഞ്ച്മെന്റ് വേണേലും ഞാൻ ചെയ്യാം, മറ്റേ നിന്റെ റിസപ്ഷന്റെ കാര്യത്തിലും അല്ലെങ്കിൽ തല തുടയ്ക്കണത് വരെ ഞാൻ ഇത്
ചെയ്യാമെന്ന്
പറഞ്ഞു. വിശ്വസിക്കാതെ നിന്നോട് കൂടെ യേശുവിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടി നിൽക്കുവാൻ എനിക്ക് കഴിയും.
അനേക
വർഷത്തോളം ഒരു വിശ്വാസമില്ലായിരുന്നു.
Then finally, after nearly 45 years, he slowly coming to
faith.
Because he's watched my life.
കാരണം അവൻ എന്റെ ജീവിതം വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു.
ഞാൻ
എന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തിയതെന്ന് അവൻ
ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു.
അവനോട് ഇങ്ങനെ പറഞ്ഞു, ഓരോ വർഷം കഴിയും തോറും ഞാൻ കൂടുതൽ കൂടുതലായിട്ട് നിന്നെ ഓർത്തപ്പെട്ടു. ഈ ലോകത്തിൽ വലിയ കാര്യങ്ങളൊന്നും ഞാൻ നേടിയില്ലായെങ്കിലും ഒരു കാര്യം ഞാൻ ദൈവത്തെ അറിയുന്ന ഒരാളാണെന്ന് ഉള്ള ആ ഒരു ബോധ്യം എന്റെ
സഹോദരങ്ങളിൽ
പലരും മനസ്സാന്തരപ്പെട്ടിട്ടില്ലാത്ത നിങ്ങളെ ബന്ധുവിത്താദിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരുമായിട്ട് നിങ്ങൾ ഒത്തുതീർപ്പിന് തുനിയുമ്പോൾ അവരെയൊക്കെ നരകത്തിലേക്കാണ് നിങ്ങൾ
നയിക്കുന്നത്.
ഞാൻ എന്റെ സഹോദരനെയോ എന്റെ സഹോദരിയെയോ ഒന്നും മുറിപ്പെടുത്തുവാൻ അവർക്ക് എതിർ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അവരെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ നരകത്തിൽ അയക്കുന്നതിന്റെ ഉത്തരവാദികൾ നിങ്ങളാണ്
എന്നോട്ടിൽ
നിങ്ങളുടെ നേരെ തിരിഞ്ഞിട്ട് അവർ നിങ്ങളോട് തീർച്ചയായിട്ടും ചോദിക്കും ഈ സത്യം നീ എന്തുകൊണ്ട് എന്നോട് ഭൂമിയിൽ വെച്ച് പറഞ്ഞില്ല. നിനക്ക് സത്യം അറിയാമായിരുന്നു, എന്നിട്ടും നീ എന്നോട് ആ സത്യം
പറഞ്ഞില്ല.
നീ കാരണമാണ് ഇന്ന് ഞാൻ നരകത്തിൽ പോകുന്നത്. ആ ന്യായവിധി ദിവസത്തിൽ നിങ്ങളുടെ ബന്ധുവിത്താദികൾക്ക് ആരും നിങ്ങളുടെ നേരെ തിരിഞ്ഞ് അങ്ങനെ പറയുവാൻ
ഇടയാകാതിരിക്കും.
ആ നിങ്ങൾ അവരെ എതിർത്താലും അവർ നിങ്ങളെ എതിർത്താലും നിങ്ങൾ സത്യത്തിന് വേണ്ടി
നിൽക്കുക.
എന്റെ ഒരു ബന്ധുക്കളുള്ള ഒരാളെ ഒരിക്കലും ദൈവവേലയ്ക്കാണെന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് പണം തന്നു. ഞാൻ ആ പണം തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ ഒരു അവിശ്വാസിയാണെങ്കിൽ ദൈവവേലയ്ക്ക് ഈ പണം ഒരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഒരു പക്ഷേ അത്
സ്വീകരിക്കുമായിരുന്നു.
അതിന് തോന്നുന്നുണ്ടോ അദ്ദേഹം സന്തുഷ്ടനായത്? അദ്ദേഹം വളരെ എതിർത്താണ് അപ്പോൾ. എന്നാൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ തന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവൻ കണ്ടുമുട്ടി എന്ന് അവനൊരു
ബോധ്യമുണ്ട്.
നമ്മുടെ സഭയിലെ ആവശ്യത്തിന് വേണ്ടിയും ആരും പലരും പണം അയക്കാറുണ്ടെന്നാല് അവരൊരു അവിശ്വാസിയാണെന്ന് ഞങ്ങൾ ബോധ്യം വന്നാൽ ആ പണം ഞങ്ങൾ
തിരിച്ചായി.
ദൈവത്തിന്റെ വേലയെ സഹായിക്കുവാൻ നിങ്ങളുടെ പണത്തിന് ആവശ്യമില്ല. ചെറിയ ചെറിയ കാര്യത്തിലാണ് നമ്മള് ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തത്. അതാണ് ദൈവം നമ്മളെ
മാനിക്കുവാനിടയായിട്ടുള്ളത്.
നാം ഈ പിശാചിന്റെ മുമ്പിൽ തല കുനിക്കുന്നതിനെ
നിരസിക്കും.
ഈ ലോകത്തിന്റെ മഹത്വമോ മാനമോ നമുക്ക് വേണം.
If God's people will not be beggars, I don't believe I or any of my children or grandchildren or anybody will ever be beggars sitting on the street.
ദൈവത്തിന്റെ മക്കൾ ആരും ഒരു യാചകരായി തീരുകയില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടില്ല. ഞാനോ എന്റെ മക്കളോ എന്റെ കൊച്ചുമക്കളോ എന്റെ വരാൻ പോകുന്ന തലമുറ ആരും ഇരക്കേണ്ടതായി വരികയില്ല എന്ന് ഞാൻ പൂർണ്ണമായി ശ്രമിക്കുകയും. ഞാൻ ഓർക്കുന്നു എന്റെ പിതാവ് അന്ന് എന്നോട് ചോദിച്ചത് നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെയാണ് കോളേജിൽ വിട്ട് നീ പഠിപ്പിക്കുന്നത്? അന്ന് എന്റെ മൂത്തമോൻ ആറാം ക്ലാസ് എന്നോട് പഠിക്കുകയാണ്.
If I don't see God's kingdom first, even this 100% I'm going to monthly fee for the school, I won't be able to pay.
Yana, ee devathinte rajyam neevi anvishikkilla engil ee 100 rupa fees kodukkunnathu polum enikku kodukkuvan
kazhiyum. If I see God's kingdom first, I believe God will honor me and my children and grandchildren and everybody.
Enna yan devathinte rajyam neevi anvishikkunnathu njan poorvamayi vishwasikkunnu devam enneyum ende kunningaleyum ende kochu makkaleyum okke maanikkum.
I've never had to ask anybody for money. I've never had to send a report of my work or the church work or anything to anybody.
എനിക്കാരോടും പണം ആവശ്യപ്പെടേണ്ട യാചിക്കേണ്ട ആവശ്യം വരികയില്ല. ഞാൻ എങ്ങും ഒരു റിപ്പോർട്ട് അയക്കേണ്ട ആവശ്യവും എനിക്ക്
വരികയും
നമ്മുടെ ജോലിയെ കുറിച്ച് നമ്മുടെ വേലയെ കുറിച്ച് എങ്ങും ഒരു റിപ്പോർട്ടോ ഒരു ഫോട്ടോ എടുത്തോ എങ്ങും അയക്കാത്ത ഒരേ ഒരു ഗ്രൂപ്പ്
ഞങ്ങളുടെ ഇന്ത്യയിൽ ഞങ്ങൾ ചെയ്യുന്ന
എത്ര കാര്യങ്ങൾ നിങ്ങൾ എത്ര
പേർക്കറിയാം?
നമ്മൾ ആരോടും പറയാറില്ല, നമ്മൾ റിപ്പോർട്ടുകൾ
അയക്കാറില്ല.
അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഈ വിഷയത്തെ കുറിച്ച് തന്നെ വ്യക്തമായ ഒരു കാര്യം
പഠിപ്പിച്ചു.
പണ്ട് നമ്മുടെ ഈ റോള് ചെയ്യുന്ന ഫിലിം ഇടുന്ന ക്യാമറ ഉണ്ടായിരുന്നല്ലോ. അന്ന് ഈ 36 പടം ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ആ റോള് നമ്മൾ വൈൻഡ് ചെയ്ത് തിരിച്ചെടുത്തു. അത് നമ്മൾ റീവൈൻഡ് ചെയ്തിട്ട് വെളിച്ചം കയറാതെ ഏതെങ്കിലും ഒരു ഇരുട്ട് മുറിയിലാണ് നമുക്ക് പിന്നെ വെക്കുന്നത്. അത് തുറന്ന് വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ ആ പണം എല്ലാം
പോകും.
ഡിജിറ്റൽ ക്യാമറയൊക്കെ വന്നതുകൊണ്ട് ഒരു പക്ഷേ പുതിയ തലമുറയിലുള്ളവർക്ക് അന്നത്തെ ആ ക്യാമറയുടെ ആ സിസ്റ്റം മനസ്സിലാവില്ല. നിങ്ങളുടെ ജോലിയെ കുറിച്ച് നിങ്ങൾ പരസ്യപ്പെടുത്തി മറ്റുള്ളവരോടെല്ലാം പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത പണിയെല്ലാം
ന്യായവിധി
ദൈവം ഈ ക്യാമറയുടെ പിടിയിൽ തുറന്ന് ഇവിടെ ഒന്നും നിലനിൽക്കുന്നില്ലല്ലോ എന്ന്
പറയും.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ എന്ന്
പറയും.
കർത്താവ് പറഞ്ഞു, നീ അത് ഇരുട്ടത്ത് വെക്കുക, അത് വെളിപ്പെടുത്തേണ്ട ദിവസം ഞാനത്
വെളിപ്പെടുത്തുകയാണ്
പൂർണ്ണമായും
വിശ്വസിക്കുന്നത്.
ദൈവമെന്റെ കുഞ്ഞുങ്ങളെ അവരുടെ കാര്യത്തിനെല്ലാം വളരെ അവർക്കെല്ലാം നല്ല പുതിയ ദൈവം കൊടുത്ത് സ്കോളർഷിപ്പോടും കൂടെ പഠിക്കുവാൻ ദൈവമെ സഹായിച്ചു. മാത്രമല്ല ദൈവം എല്ലാവർക്കും
വേണ്ടി ചെയ്യും.
ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും.
37-ാം
വളരെ ഒരു യൗവനക്കാരനായിരുന്നപ്പോഴാണ് ദാവീദ് കൂടുതലും
സങ്കീർത്തനങ്ങളിൽ.
എന്നാൽ ഈ സങ്കീർത്തനം മാത്രമേ ഏകദേശം 70 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ദാവീദ്
അറിയുന്നത്.
താൻ മരിക്കുന്നതിന് മുമ്പ് ആണ്
അതിന്റെ
25-ാം വാക്യം. ഞാൻ ബാലനായിരുന്നു,
വൃദ്ധനായിരുന്നു,
നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ലഭിക്കുന്നതും ഞാൻ
കണ്ടിട്ടില്ല.
അതെ, അവന്റെ സന്തതി ആഹാരം ലഭിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
കാരണം
അവന്റെ മക്കൾക്കെല്ലാം ജോലി അവന്റെ സന്തതി എന്ന് പറയുമ്പോൾ അവന്റെ കൊച്ചുമക്കൾ.
Imagine, if you are a righteous man, God will make sure you and your grandchildren get jobs.
നിങ്ങളൊരു നീതിമാനാണെങ്കിൽ നിങ്ങളുടെ മക്കൾ മാത്രമല്ല നിങ്ങളുടെ കൊച്ചുമക്കൾ കൂടി അനുഗ്രഹിക്കുമെന്ന്
പറഞ്ഞിട്ടില്ലാജിന്റെ
മുമ്പിൽ തല കുളിച്ച് പിശാചിനെ ആരാധിച്ച് ഈ ലോകത്തിന്റെ മാനവും മഹത്വവും
തേടുകയാണ്.
നമുക്ക് ഈ ലോകത്തിലെ വലിയ മഹത്വവും മാനവും ഒക്കെ ലഭിക്കും.
നമ്മളെ
നമ്മുടെ ജോലിയിലൊക്കെ വഞ്ചിച്ചാൽ നമുക്ക് ഒത്തിരി പണം ഉണ്ടാക്കാൻ
കഴിയും.
മറ്റേ
താരം
നിങ്ങൾ ദൈവത്തെ
ആരാധിക്കുക.
നിങ്ങൾക്ക് ലോകത്തിന്റെ മഹത്വം ലഭിക്കുകയില്ല എന്നാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ
മഹത്വം.
എന്നാൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അതിന്റെ കൂടെ
നിങ്ങൾക്ക്
നിങ്ങൾക്ക് എന്താ വേണ്ടത്? വീട് വേണോ? നല്ലൊരു കുടുംബജീവിതം വേണോ? ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ വേണോ? ദൈവം അതെല്ലാം നിങ്ങൾക്ക് തരും.
ബിഫോർ ഗോഡ് മേഡ് ആദം,
ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്
ഓൾറെഡി പ്ലാൻഡ് ിൽ
അവർ പാർപ്പാൻ ഏറ്റവും മനോഹരമായ ഭവനവും എല്ലാ സാഹചര്യങ്ങളും
കൈവരിക്കുകയാണ്.
ആ മനോഹരമായ കോട്ടമായിരുന്നു ആദാമിന്റെ ഭവനം.
ആദാമിന്
വേണ്ടി ഒരു ജോലി കൈവരിക്കുന്നു. ആ തോട്ടം സൂക്ഷിക്കുന്ന ഒരു
സൂക്ഷിപ്പുകാരൻ
അവന് വേണ്ടി ഒരു ഭാര്യയും
കൈവരിക്കുന്നു.
ഈ മൂന്ന് കാര്യങ്ങളിലെ ആൾക്കാർ അന്വേഷിക്കുന്നത്
ജോബ്,
ജോലി,
ഹൗസ്,
വീട്,
ഭാര്യ.
ആദാം ദൈവത്തോട് ചോദിച്ചോ, എനിക്കൊരു വീട് തരണം, എനിക്കൊരു ജോലി വേണം, എനിക്കൊരു ഭാര്യയും വേണമെന്ന്.
ഗോഡ് പ്ലാൻഡ് ഇറ്റ് ഓൾ.
ദൈവം അതെല്ലാം മുന്നമേ ആ പരിപാടി ചെയ്തിരുന്നതാ. ദൈവത്തെ മാനിക്കുന്ന എല്ലാവരുടെയും ജീവിതം ദൈവം ചെയ്യും.
See, there are 2 ways for us to get money.
Padam sambhalikkuva rendu vazhigal.
The Bible says that the blessing of the Lord makes rich. Proverbs 10:22.
Vishwasikal 10th adhyayathinte 22nd vaakyam. Yehovayude anugrahathal sambhavundaagum.
And there is no sorrow with it.
അതോടുകൂടെ ഒരു ദുഃഖവുമില്ല.
The blessing of the Lord makes rich and there is no sorrow.
യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതോട് ഒന്നും കൂടുന്നില്ല. അതിനോട് കൂടെ ഒരു ദുഃഖത്തിനും കാരണവും ദൈവം തരികയില്ല എന്നാണ് എന്റെ യഥാർത്ഥ
ഇംഗ്ലീഷ്.
അതാണ് എന്റെ ശരിയായ പരിഭാഷ. ദൈവം നിങ്ങൾ ദൈവത്തെ മാനിച്ചാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തരും. ദുഃഖത്തിന് അതോടുകൂടി ഒരു ദുഃഖവും ദൈവം
തരികയും.
എന്നാൽ മറ്റൊരു വഴിയുണ്ട് സമ്പന്നനാകുവാൻ.
ധനികന്മാരാകുവാൻ
ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യ സ്വഭാവ നാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന
ദ്രവ്യാഗ്രഹം
തകരവിന്റെ ദോഷത്തിനും
പോലും
ചിലർ അത് കാംക്ഷിക്കുന്നു. അവർ വിശ്വാസം
വിട്ടു
ദുഃഖങ്ങൾക്ക് അധീനരായി.
രണ്ടു വഴികളാണ്.
ദുഃഖത്തോടുകൂടി ബഹു ദുഃഖങ്ങളോടുകൂടി സമ്പന്നരാകുന്നതും, ഒന്ന് ഒരു ദുഃഖവും ഇല്ലാതെ സമ്പന്നരാകുന്നതും ഏതാണ് നല്ല
വഴി?
ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തെ ആരാധിക്കാം.
Remember this all your life.
നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നോക്കി.
Whenever you are seeking the honor or the glory or the wealth of this world, you can get it only by bowing down to Satan.
നിങ്ങൾ ഈ ലോകത്തിന്റെ മാനവും ബഹുത്വവും എപ്പോഴൊക്കെ അന്വേഷിക്കുന്നു, നിങ്ങൾക്ക് പിശാചിന്റെ മുമ്പിൽ തല വണങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക്
ലഭിക്കൂ.
ഈ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടതാണ്. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ
പരീക്ഷിക്കപ്പെട്ടതാണ്.
ഇത് ഒഴിവാക്കാനുള്ള ഒരേ ഒരു മാർഗം ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ നമസ്കരിക്കുകയും ദൈവത്തെ മാത്രം. ഞാൻ പ്രവചനാത്മാവിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരികയില്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇടക്കേണ്ടി വരികയില്ല, നിങ്ങളുടെ കൊച്ചുമക്കൾക്കും ഒരു ബുദ്ധിമുട്ടും
ഉണ്ടാകില്ല.
ദൈവം നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ഭവനത്തിന്റെ ആവശ്യവും നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യവും എല്ലാം
നിങ്ങളുടെ
കുടുംബം, നിങ്ങളുടെ ജീവിത പങ്കാളിയെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സംരക്ഷിക്കും. ദൈവത്തെ
മാനിക്കും.
അവരെ മഹത്വം മാത്രം നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവനാമത്തിന്റെ
മഹത്വത്തിനായിട്ടാണ്.
ഈ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ എന്നെ
സഹായിക്കും.
ഞങ്ങളുടെ ബുദ്ധി നിലത്തിനത് മനസ്സിലാക്കുവാനല്ല.
ഞങ്ങളുടെ
ജീവിതത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ സാഹചര്യത്തിലും ശരിയായ തീരുമാനങ്ങൾ
എടുക്കുവാനും
ഈ സത്യത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നതോടെ ഒരുപക്ഷെ ഈ ലോകത്തിൽ ചില നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നാലും ഒരു സന്തോഷത്തോടെ നേരിടുവാൻ നിങ്ങളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ നേരിടാവേ. We'll break for 10 minutes. We'll start the next session at 11:20.